The editorial. രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ 14 ശനി. 1199 കന്നി 27 ദീപിക. എഡിറ്റോറിയൽ. കൊലക്കളമാകുന്ന ഗർഭപാത്രം. തന്നെ കൊല്ലാൻ അനുമതി തേടി അമ്മ നിയമത്തിന്റെ വഴി തേടുകയാണെന്നറിയാതെയാണ് ആ കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഗർഭപാത്രത്തിൽ സുഖസുഷുപ്തിയിലാണ്ടിരിക്കുന്നത്. 26-ാം ആഴ്ചയിലെ ഗർഭചിത്രത്തിന് അനുമതി തേടിയുള്ള കേസ് സുപ്രീംകോടതിയിലാണ്. അമ്മയുടെ ആഗ്രഹമനുസരിച്ച് ഗർഭസ്ഥ ശിശുവിന് വധശിക്ഷ വിധിക്കുമോ എന്നറിയില്ല. പക്ഷേ ഏത് കോടതിയാണ് ഹൃദയമിടിപ്പുള്ള ഒരു ഭ്രൂണത്തെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും അത് ഞങ്ങളല്ല എന്ന ജഡ്ജിയുടെ ചോദ്യവും ഉത്തരവും നമ്മുടെ മനുഷ്യാവകാശത്തിന്റെ പൊള്ളത്തരങ്ങളെ വേട്ടയാടുക തന്നെ ചെയ്യും. രണ്ട് കുട്ടികളുടെ അമ്മയായ യുവതിക്ക് വിഷാദരോഗമുണ്ടെന്നും വൈകാരികമായും സാമ്പത്തികമായും മാനസികമായും മൂന്നാമതൊരു കുഞ്ഞിനെ വളർത്താൻ സാധിക്കാത്തതിനാൽ ഗർഭചിത്രത്തിന് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ദമ്പതികൾ കോടതിയെ സമീപിച്ചത്. 9 ഒക്ടോബർ സുപ്രീംകോടതി ഇതിന് അനുമതി നൽകി. എന്നാൽ ഗർഭചിത്രം അനുവദിക്കരുതെന്ന മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഹർജി നൽകിയതോടെ ഗർഭചിത്രത്തിന് അനുമതി നൽകിയ ജസ്റ്റിസ് ഹിമ കോഹ്ലി, ജസ്റ്റിസ് ബി വി നാഗരത്ന സർക്കാരിന്റെ ഹർജി തള്ളിക്കളഞ്ഞ് വിധി നടപ്പാക്കാൻ നിർദ്ദേശിച്ചു. പക്ഷേ ഏത് കോടതിയാണ് ഹൃദയമിടിപ്പുള്ള ഭ്രൂണത്തെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും അത് ഞങ്ങളല്ല എന്നാണ് ജസ്റ്റിസ് ഹിമ കോഹ്ലി പറഞ്ഞത്. തുടർന്നാണ് വ്യാഴാഴ്ച ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിച്ചത്. പ്രായപൂർത്തിയാകാത്ത അവിവാഹിതകളുടെയും ലൈംഗികാക്രമണത്തിലെ ഇരകളുടെയും കേസുകളിൽ നിന്ന് ഇതിനെ വേർതിരിച്ചു കാണണം. വിവാഹിതയായ ഒരു സ്ത്രീയാണവർ. 26-ആഴ്ച അവർ എന്തെടുക്കുകയായിരുന്നു? രണ്ട് കുഞ്ഞുങ്ങളുള്ള അവർക്ക് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അറിയാം. ഗർഭസ്ഥ ശിശുവിന്റെ അവകാശങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടതാണ്, ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. തുടർന്ന് കോടതി പറഞ്ഞ കാര്യം ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചുള്ള അവകാശങ്ങളുടെ പുറമ്പോക്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഗർഭസ്ഥ ശിശുക്കളുടെ നിലവിളികളോടുള്ള ചരിത്രപരമായ പ്രതികരണമായിട്ടുണ്ട്. കോടതി ഇങ്ങനെ പറഞ്ഞു, ഭരണഘടനയുടെ 21-ാം അനുച്ഛേദമനുസരിച്ച് സ്ത്രീയുടെ സ്വയം നിർണാവകാശം തീർച്ചയായും പ്രധാനമാണ്. സ്ത്രീയുടെ ഭാഗം പറയാൻ താങ്കളും സർക്കാരിന്റെ ഭാഗം പറയാൻ ഐശ്വര്യ ഭാട്ടിയുമുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ ഭാഗം വാദിക്കാൻ കോടതിയിൽ ആരുണ്ട്? കാലങ്ങളായി കത്തോലിക്ക സഭയും ഗർഭചിത്രത്തെ എതിർക്കുന്ന സംഘടനകളുമൊക്കെ ഉന്നയിക്കുന്ന ഈ ചോദ്യം കോടതിയിലും ഉത്തരം തേടുകയാണ്. ഇപ്പോൾ പുറത്തെടുത്താൽ ശിശു അതിജീവിച്ചാൽ പോലും വൈകല്യങ്ങളുണ്ടാകും. അപ്പോൾ അതിനെ ആരെങ്കിലും ദത്തെടുക്കാനുള്ള സാധ്യതയും കുറയും. ഒരു 2 മാസം കൂടി അവർക്ക് കാത്തിരുന്നുകൂടെ? ഒരു കോടതി ഉത്തരവിലൂടെ എങ്ങനെയാണ് കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിടുക? ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ഇന്ന് രാവിലെ കോടതി വീണ്ടും കേസ് പരിഗണിക്കും. കോടതി ഉത്തരവ് കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിടുമോ എന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ. വിധി എന്തായാലും ചോദ്യങ്ങൾ അവശേഷിക്കും. യുദ്ധരംഗത്ത് കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ വേദനയിൽ ലോകം തേങ്ങുമ്പോഴാണ് അമ്മയുടെ ഗർഭപാത്രത്തെ കൊലക്കളമാക്കാൻ അമ്മ തന്നെ കോടതിയെ സമീപിക്കുന്നത്. നമ്മുടെ മനുഷ്യാവകാശ വായാടിത്തങ്ങളും ധാർമ്മിക പ്രഭാഷണങ്ങളുമൊക്കെ സ്വാർത്ഥതയുടെയും നുണയുടെയും ചെളി പുരണ്ടതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ നാം ഗർഭപാത്രത്തിലിട്ട് കൊന്നുതള്ളിയ കുഞ്ഞുങ്ങളുടെ ആത്മാവിന് പോലും കഴിയാതെ വന്നിരിക്കുന്നു. നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 26-ാഴ്ച മുതലുള്ള ഗർഭസ്ഥ ശിശുക്കളുടെ കാര്യമാണ്. 24-ാഴ്ച വരെയുള്ളതിന് ഇന്ത്യയിൽ അനുമതിയുണ്ടെന്നും മറക്കരുത്. ഗർഭാവസ്ഥയുടെ തുടക്കം മുതൽ ഭ്രൂണത്തിന് ജീവനുണ്ടെന്ന ജൈവശാസ്ത്രപരമായ യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്നതല്ലേ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് ചിന്തിക്കേണ്ടതാണ്. മനുഷ്യർക്ക് ദ്രോഹം മാത്രം ചെയ്യുന്ന തെരുവുനായ്ക്കളെയും മനുഷ്യരെ കൊന്നൊടുക്കുന്ന വന്യജീവികളെയും തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് അലമുറയിടുന്ന ലോകത്ത് 7.3 കോടി ഗർഭസ്ഥ ശിശുക്കളെ വർഷം തോറും കൊന്നൊടുക്കുന്നു. ദിവസം 2 ലക്ഷം കൊലപാതകങ്ങൾ. ഗർഭപാത്രത്തിൽ മനുഷ്യൻ നടത്തുന്ന ഭീകരാക്രമണമല്ലാതെ മറ്റെന്താണിത്? എഡിറ്റോറിയൽ